മൈ ചർച്ച്. ഞാൻ എന്റെ സഭയെ പണിയും. സഭ ആരുടേതാ?
കർത്താവിൻ്റെതാണ്.
ഓക്കെ, കർത്താവ് ഞാൻ പണിയുമെന്ന് പറഞ്ഞു. പണി ആരംഭിച്ചു, പണി ആരംഭിച്ചു. നമുക്കറിയാം എവിടെ വായിക്കുന്നു, പ്രവർത്തി രണ്ടിൽ വായിക്കുന്നു. ഇന്ന് സഭ കർത്താവ് എന്ത് ചെയ്യുക? സഭയെ പണിയുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിന് പണിയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, അതെന്താണ്? സഭ. ചർച്ച്, ചർച്ച്, ചർച്ച് ഈസ് ദി ഓൺലി ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഉള്ളിക്ക് അർത്ഥമുണ്ട്. വാക്കു വേറൊരു വാക്കുകൂടുണ്ട്, ദ ഗേറ്റ്സ് ഓഫ് ഹേഡസ് ഷാൽ നോട്ട് പ്രിവെയിൽ അഗൈൻസ്റ്റ്. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞാൽ ഈ പണി മാത്രമേ കർത്താവ് എന്ത് ചെയ്യുകയുള്ളൂ, പരാജയപ്പെടാതെ ഫെയിലാകാതെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. 19 ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുക, എന്നാൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചർച്ച് ഈസ് ദി ഓൺലി ഇൻസ്റ്റിറ്റ്യൂഷൻ ദ ലോർഡ് ഈസ് ബിൽഡിംഗ് ടുഡേ. വേറൊന്ന്, കർത്താവ് സഭയെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ പിന്നെ ഈ വാക്യത്തിലേക്ക് വരും, വേറെ കോണ്ടസ്റ്റില്. 1 കൊരിന്ത്യർ 3 വായിക്കുമ്പോൾ ഈ പണിയിൽ കർത്താവ് ആരെ ഉപയോഗിക്കുന്നു? നമ്മെ ഉപയോഗിക്കുന്നു. നാം ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, കോവർക്കേഴ്സ്. യേശുക്രിസ്തു ഇന്ന് ലോകത്തിൽ സഭയെ പണിയുകയാണ്. ആ പണിയോടുള്ള ബന്ധത്തിൽ നമ്മയൊക്കെ ഉപയോഗിക്കുന്നു. ആ പണി, സഭയ്ക്ക് വേണ്ടിയുള്ള ഈ പണി ഒരിക്കലും പരാജയപ്പെടുകയില്ല. കർത്താവ് ചെയ്യുന്നത് സഭയെ പണിയുകയാണ്. എന്റെയും നിന്റെയും, എന്റെയും നിങ്ങളുടെയും പ്രവർത്തനം സഭയ്ക്ക് വേണ്ടിയാണെങ്കിൽ വിജയം ഉറപ്പ്, കർത്താവ് പറഞ്ഞിരിക്കുക. അതാണ് എന്റെ ഇംപ്ലിക്കേഷൻ. അപ്പൊ എന്താണ് ഇംപ്ലിക്കേഷൻ? ഇംപ്ലിക്കേഷൻ ഇതാണ്, നമുക്ക് കർത്താവ് പണിയുന്ന ഈ സഭയോടുള്ള പണിയുടെ ബന്ധത്തിൽ വലിയ പ്രാധാന്യം നാം കൊടുക്കണം. കർത്താവ് പണിയുന്ന കാര്യം നമ്മെ കോവർക്കേഴ്സായിട്ട് ഒന്ന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാമും അവന് കോവർക്കേഴ്സായിട്ട് നിന്ന് ഈ സഭാ പണിയിൽ, സഭയുടെ പണിയിൽ, കെട്ടുപണിയില് നമ്മൾ പ്രവർത്തിക്കണം, പ്രയത്നിക്കണം. നമ്മുടെ സമയവും നമ്മുടെ ഊർജവും നമ്മുടെ എനർജിയും നമ്മുടെ റിസോഴ്സസും ഈ പണിക്ക് വേണ്ടി ഉപയോഗിക്കണം. അത് ഒരിക്കലും പരാജയത്തിന് കാരണമാകത്തില്ല. ദാറ്റ്സ് നമ്പർ 1. കിട്ടിയോ? 1 Matthew's Gospel 16:80, the basis is church is the only institution the Lord is building today. Marakkalla point, the only institution, nothing else. Okay, now randamatha karyam, Matthew's Gospel 18:18, Mathayude suvisesham 18:18,
when he shall bind on earth shall be bound in heaven.
ഓക്കെ, ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ്? ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് പറഞ്ഞ വാക്കാണ്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചർച്ചാണ്. 17 വാക്യത്തിൽ ഉണ്ട്. ഒന്ന് വായിച്ച 17 വാക്യം. തെറ്റിപ്പോയ ഒരു വ്യക്തി, വ്യക്തിയെ നേടുവാൻ എല്ലാ ശ്രമവും ചെയ്തിട്ട് അവസാനം നിങ്ങളത് സഭയിൽ പറയണം. സഭയും പറഞ്ഞിട്ട് സ്വീകരിക്കത്തില്ല, അവനെ പുറത്താക്കണം. എന്നിട്ട് കർത്താവ് പറയുക, നിങ്ങളെടുത്ത തീരുമാനം സ്വർഗത്തിൽ അത് കെട്ടപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? അത് അംഗീകരിക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ഇതപ്പം വിശദീകരിച്ചെങ്കിൽ അത് ആ വാക്യം മനസ്സിലാക്കത്തുള്ളൂ. കർത്താവ് പറയുകയാണ്, സഭയിലെടുത്ത തീരുമാനം സ്വർഗത്തിൽ സ്വീകാര്യമാണ്, സ്വർഗം അംഗീകരിക്കും. ഞാൻ ഇംഗ്ലീഷ് എഴുതി വായിക്കാൻ ആദ്യം, അതാകുമ്പോൾ അല്പം ക്ലിയർ. ചർച്ച് ഈസ് ദി ഓൺലി പ്ലേസ്. ഞാൻ ആ ഉള്ളി പറഞ്ഞ ചർച്ചിന്റെ പ്രാധാന്യം ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ചർച്ച് ഈസ് ദി ഓൺലി പ്ലേസ് വേർ ഹെവൻലി ഡിസിഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഈസ് ബീങ് അപ്ലൈഡ്. ചർച്ച് ഈസ് ദി ഓൺലി പ്ലേസ് വേർ ഹെവൻലി ഡിസിഷൻ, ഹെവൻലി ഡിസിഷൻ, ഹെവൻലി സ്റ്റാൻഡേർഡ്. സ്വർഗീയ തീരുമാനവും സ്വർഗീയ നിലവാരവും ഭൂമിയിൽ അപ്ലൈ ചെയ്യുന്ന ഒരേ ഒരു ഏരിയ, ഒരേ ഒരു സ്ഥലം എവിടെ മാത്രമാണ്? സഭ മാത്രമാണ്. ഇനി എന്നെ തിരിച്ചോടെ ചിന്തിക്കണം അതിന്റെ, എന്നാലേ എന്റെ ഗൗരവം മനസ്സിലാക്കത്തുള്ളൂ. ഓക്കെ, കർത്താവ് പറഞ്ഞത് സഭയിൽ അംഗീകരിച്ചാൽ സ്വർഗം അംഗീകരിക്കും, സഭയിൽ തീരുമാനിച്ചാൽ ആ സ്വർഗം തീരുമാനിക്കും. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയമുണ്ട്. അപ്പോൾ സഭയിൽ എന്ത് തീരുമാനിച്ചാലും സ്വർഗം അംഗീകരിക്കുമോ? അല്ല, അങ്ങനെ അല്ല. നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, സഭയുടെ തീരുമാനം സ്വർഗീയ തീരുമാനത്തിന് യോജിച്ചതാണെങ്കിൽ മാത്രമേ അംഗീകരിക്കേ ഉള്ളൂ അല്ലേ. നമുക്കത് കോമൺ സെൻസ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്നത്. സഭ എടുക്കുന്ന എന്ത് തീരുമാനവും സ്വർഗം അംഗീകരിക്കത്തില്ല. എന്നാൽ തീർച്ചയായിട്ടും ദൈവഭക്തന്മാരായ ദൈവ പരിശുദ്ധാത്മാൻ വിധേയപ്പെടുന്ന കർത്താവിന് കർത്താവിന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുന്ന ഒരു സ്ഥലം സഭ എടുക്കുന്ന തീരുമാനം തീർച്ചയായിട്ടും അത് സ്വർഗീയമായ തീരുമാനമായിരിക്കും. ആ സ്വർഗീയമായ തീരുമാനം സഭയിലും സ്വർഗത്തിലും ഒരുപോലെ ആപ്ലിക്കപ്പെടും. അവയ്ക്ക് പ്രാധാന്യമുണ്ടോ? ഇവിടുത്തെ കോടതിയുടെ തീരുമാനം സ്വർഗത്തിൽ അംഗീകരിക്കത്തില്ല, നിർബന്ധമൊന്നുമില്ല. ഇവിടുത്തെ ഒരു ഏതെങ്കിലും ഒരു ബോർഡ് കമ്മിറ്റിയുടെ തീരുമാനം അത് സ്വർഗത്തിലേക്ക് വലിയ വരെ ഒന്നുമില്ല. മാനുഷികമായ വേറെ ഏത് പ്രസ്ഥാനത്തിന്റെയും ഡിസിഷൻസ് അല്ലെങ്കിൽ തീരുമാനത്തിന് സ്വർഗത്തിൽ വരെ ഒന്നുമില്ല. എന്നാൽ സഭയിലെ തീരുമാനം സ്വർഗത്തിൽ അംഗീകരിക്കും. തിരിച്ചു പറഞ്ഞാൽ സ്വർഗീയമായിരിക്കുന്ന, ഞാൻ നേരത്തെ ഉറപ്പിച്ചു, സ്വർഗീയമായ സ്റ്റാൻഡേർഡ്, സ്വർഗീയമായ ഡിസിഷൻസ്, സ്വർഗീയമായ റിയാലിറ്റിയെ ഈ ഭൂമിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന, റിഫ്ലക്ട് ചെയ്യുന്ന സ്ഥലമാണ് സഭ. ഞാൻ തിരിച്ചു പറഞ്ഞാൽ മനസ്സിലായ എന്റെ വശം, അതിന്റെ രണ്ട് വശമുണ്ട്. ടു സൈഡ്സ് അല്ലേ. ചർച്ച് ഈസ് ദി ഓൺലി പ്ലേസ് വേർ ഹെവൻലി ഡിസിഷൻ, ഹെവൻലി സ്റ്റാൻഡേർഡ് ഇസ് ബീയിങ് അപ്ലൈഡ്. വേറെ പറഞ്ഞാൽ ചർച്ച് ഈസ് ദ പ്ലേസ് വേർ ഹെവൻലി റിയാലിറ്റി, ഹെവൻലി ക്വാളിറ്റി ഈസ് ബീയിങ് റിഫ്ലക്റ്റഡ്. സഭയിൽ എന്ത് സംഭവിക്കണം? എന്താണ് സഭയെ കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത്? സ്വർഗത്തിന്റെ ഒരു ചെറിയ പതിപ്പ് ഇവിടെ ഉണ്ടാകണം. അതാ സഭ. സഭ സ്വർഗമാണ്, സ്വർഗത്തിന്റെ ഒരു പതിപ്പാണ്. സ്വർഗീയമായ സ്വഭാവം, സ്വർഗീയമായ രീതി, സ്വർഗീയമായ വിശേഷതകളൊക്കെ ഉള്ള സ്ഥലമാണ് എന്ത് സഭ. അത് വേറെങ്ങുമല്ല ചേർച്ച്. അത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. അതിന്റെ എന്താ ഇംപ്ലിക്കേഷൻ മനസ്സിലാകുന്നുണ്ടോ? വെച്ചേ ചേർച്ച് ക്യോ ഇമ്പോർട്ടന്റ് ഹേ കലീശ്യ കാ മഹത്വ ക്യാ ഹേ, കലീശ്യ കാ ശ്രേഷ്ഠത ക്യാ ഹേ, ചേർച്ച് കോ ഹം ക്യോ മഹിമാ ദേനാ ഹേ, ധ്യാൻ ദേനാ ഹേ. റീസൺ നമ്പർ വൺ ടു മേനെ ബത്താ ദിയ. ടു യേ ഹേ കലീശ്യ സ്വർഗ കാ നിർണയ, സ്വർഗ കാ സ്റ്റാൻഡേർഡ് ഈ സംസാരമേ പൂരാ കർത്താ ഹേ, യേ ദിഖാതാ ഹേ ദർശാത. ഓക്കെ, ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്താ? ഇംപ്ലിക്കേഷൻ മീൻസ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്താ? പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എപ്പോഴും മനസ്സിലാക്കണം, ചേർച്ച് ഈസ് ദ ഫൈനൽ അതോറിറ്റി. സഭയിൽ തീരുമാനിച്ച തീരുമാനമായി, സഭയ്ക്ക് വെളിയിലെ തീരുമാനം തീരുമാനമല്ല. ഞാന് സഭയ്ക്ക് വെളിയിലെ തീരുമാനത്തിന് ബൗണ്ടാകേണ്ട ആവശ്യമില്ല. സഭയിലെ തീരുമാനമാണ് പ്രധാന തീരുമാനം. സഭയിൽ തീരുമാനിച്ചോ ഫിനിഷ് ഫൈനൽ, സഭയിൽ തീരുമാനിച്ചില്ലയോ അത് ഫിനിഷ്ഡ് അല്ല, അത് ഫൈനൽ അല്ല, അത് അപ്രൂവ്ഡ് അല്ല. അതിന് യാതൊരു വിലയും സ്വർഗത്തിലെങ്ങും ഇല്ല. ചേർച്ച് ഈസ് ദ ഫൈനൽ അതോറിറ്റി. സോ എന്ത് ചെയ്യണം? സഭയ്ക്ക് കേൾക്കണം. ആൻഡ് അതാണ് ദൈവവും അംഗീകരിക്കുന്നത്. നിങ്ങൾക്ക് ചോദ്യം ഉണ്ടോ? ചോദിക്കാം പിന്നീട്. ഈ തീരുമ്പോ ഇടയ്ക്ക് ഇതാ കുഴപ്പമൊന്നുമില്ല. തേർഡ് തിങ്, പട്ടാപ്പാട്ട് പോണ സമയമാണ്, പെട്ടെന്ന് പോരല്ലേ. ഈ ഇത് ഈ ക്ലോക്ക് ഫാസ്റ്റ് അല്ലല്ലോ, റൈറ്റ് ടൈം അല്ലയോ. എഫീഷ്യൻ ചാപ്റ്റർ 5 വളരെ പരിചയമുള്ള വേറൊരു വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളൊക്കെ കർത്താവായ യേശു ക്രിസ്തു സഭയെ എങ്ങനെ കാണുന്നു എന്നുള്ളതിന്റെ പരാമർശങ്ങളാണ്. ഓക്കെ, എഫീഷ്യൻ ചാപ്റ്റർ 5, എഫേസലേന 5-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദം ലളിതമാ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. പക്ഷെ അപ്പോൾ സഭയുടെ മഹത്വം, സഭയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന എന്ത് പോയിന്റ് അവിടെ ഉള്ള ആ വാക്യം നിൽക്കാൻ സാധിക്കുന്നത്? ജഹാസയ്ക്കാമില്ലേ കവയ്യ, ചേർച്ച് മഹത്വ ശ്രേഷ്ഠത കെ പറ, ദി ഇമ്പോർട്ടൻസ് ഓഫ് ദ ചേർച്ച് ഓഫ് ഗോഡ്. ഓക്കെ ഓക്കെ, അതിന് മുമ്പൊന്നുമില്ലയോ? ക്രൈസ്റ്റ് ഗേവ് ഹിസ് ലൈഫ്. ഓക്കെ, അതിന് മുമ്പൊന്നുമില്ല. Church is the object of Christ's love. Church is the object of Christ's love. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മലയാളത്തിൽ പറയും കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രതീകം അല്ല. ഒബ്ജക്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ പറഞ്ഞ് അല്ലല്ല, പ്രതിഫലമല്ല. കർത്താവ് സ്നേഹിക്കുന്നത് ഈ ഭൂമിയിൽ സഭയെ മാത്രമാണ് അല്ലേ? അല്പം കൂടെ ലളിതമായിട്ട് സഭയല്ലാതെ വേറെ ഒന്നും കർത്താവ് അല്ലേ? അവിടെ വരുത്തലാക്ക്, ഹി ലവ് ദ ചർച്ച്, ക്രൈസ്റ്റ് ഓൾസോ ലവ് ദ ചർച്ച്. യേശു ക്രിസ്തു സഭയെ സ്നേഹിച്ചു. നമുക്ക് അതൊക്കെ വിശാലമായിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വാക്കുകളാണ് അവിടെയൊക്കെ പോകുന്നില്ല. ജോൺസ് ഗോസ്പൽ 3:16, ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ്, ദൈവം ലോകത്തെ സ്നേഹിച്ചു അല്ലേ? ഇവിടെ വായിക്കുന്നു ക്രൈസ്റ്റ് ലവ് ദ ചർച്ച്. ഏതാണ് ശരി? ഗോഡ് ലവ് ദ വേൾഡ്, ക്രൈസ്റ്റ് ലവ് ദ ചർച്ച്, വിച്ച് ഈസ് കറക്റ്റ്? രണ്ടും ശരിയാണ്. ദൈവം വാസ്തവത്തിൽ സഭയെ സ്നേഹിച്ച് എന്നാണ്? സഭയെ ഫോം ചെയ്യും മുൻപ്, സഭയെ ബിൽഡ് ചെയ്യും മുൻപ്, സഭയുടെ ഇനാഗുറേഷന് മുൻപ്, സഭയെ കർത്താവ് വീണ്ടെടുക്കും മുൻപ്, ആ നിത്യതയിൽ കർത്താവ് സഭയെ സ്നേഹിച്ചു. നിത്യതയിൽ നാം അവനെ സ്നേഹിക്കും മുൻപ്, നാം വിശ്വസിക്കും മുൻപ്, അതൊക്കെ നമ്മൾ പത്രഭാഗത്ത് വായിക്കുന്നുണ്ട്. ദൈവം ലോകത്തെ സ്നേഹിച്ചതിന്റെ സത്യ കാരണം എന്താ? ദൈവം ലോകത്തെ സ്നേഹിച്ചതിന്റെ വാസ്തവമായ കാരണമെന്താണ്? ദൈവം സഭയെ സ്നേഹിച്ചു. ലോകത്തിൽ ദൈവം സഭയെ കണ്ടു. എബ്രായർ വാക്യം കൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. എബ്രായർ 12:2 രണ്ടാം വാക്യത്തിലുണ്ട്. എന്ത്? അവൻ അപമാനം അലക്ഷ്യമാക്കിയ ഒരു വാക്യം ഉണ്ടല്ലോ, അത് ലക്ഷ്യമാക്കി മുന്നിൽ കണ്ടു, മുന്നിൽ വെച്ച സന്തോഷം കണ്ടല്ലേ, അങ്ങനല്ലേ? സന്തോഷത്തെ, അതായത് കർത്താവ് മുൻപിലൊരു സന്തോഷം കണ്ടു. ആ സന്തോഷം എന്താ? ചർച്ചാണ്, കലീഷ്യ ചർച്ച്. യഹൂദന്മാരിൽ നിന്നും യവാനന്മാരിൽ നിന്നും ഒരു വേർപെട്ട കൂട്ടം യേശു ക്രിസ്തുവിന്റെ മണവാട്ടി സഭയായി. അങ്ങനെ ആ സഭയെ കർത്താവ് കണ്ടു. അപ്പോൾ ദൈവം ലോകത്തെ സ്നേഹിച്ചതിന്റെ കാരണം ലോകത്തിൽ ദൈവം സഭയെ കണ്ടു. മനസ്സിലാക്കാൻ പാടാ, പക്ഷെ അതാണ് റിയാലിറ്റി. ആരോ ഒരു ഉദാഹരണം പറഞ്ഞത് ഞാൻ വായിച്ചത് ഒരു പക്ഷേ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു ബോട്ട് ഒരു വില്ലേജിനടുത്ത് മുങ്ങാനായിട്ട് പോവുകയാണ്. ആൾക്കാരില്ല, ഞാൻ നോക്കി നിൽക്ക, ബോട്ട് മുങ്ങാൻ പോവും, ആർക്കൊന്നും ചെയ്യാൻ അറിയാത്ത. അപ്പോൾ ഒരു മനുഷ്യനെ വില്ലേജിൽ നിന്നും ഗ്രാമത്തിൽ നിന്ന് ഓടി, അയ്യോ എന്റെ മോൻ എന്റെ മോൻ മോനോട് ഓടി, എല്ലാരും നിർബന്ധമായിട്ട് ഫോഴ്സ് ചെയ്ത് കടലിലേക്ക് ഇറക്കിയിട്ട് എല്ലാവരെയും രക്ഷിച്ചു. എന്താ രക്ഷിച്ചത്? അദ്ദേഹം അത് മോനുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ, ജസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞതുപോലെ, ദൈവം ലോകത്തെ സ്നേഹിച്ചതിന്റെ കാരണം യേശു ക്രിസ്തുവിന് സഭയോടുള്ള സ്നേഹം. അവിടെയൊക്കെ നിശ്ചയിച്ചിരിക്കുന്നില്ല. ജസ്റ്റ് ഒരു വാക്യം നോക്കിയ റോമർ 1:7 വാക്യത്തില് അവിടെ വായിക്കുന്നു ഇതേ കാര്യം തന്നെ. നമുക്ക് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ എങ്ങനെയാ നിലപാട് അല്ലേ? ഹിന്ദി വായിക്കുന്നത് തും ലോ പർമേഷൊക്കെ പ്യാരേ, കിട്ടിയോ 1:7? അത്രേ ഉള്ളൂ, ആകെ പിച്ചേ ഒന്നും ഇല്ല. പ്യാരേ എന്നർത്ഥത്തില് ബിലവഡ് ഓഫ് ഗോഡ് അല്ലേ? റോമയിലെ വിശ്വാസത്തിലെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന് പ്രിയരാണ്. ബിലവഡ് ഓഫ് ഗോഡ്, സഭ യേശു ക്രിസ്തുവിന് ഏറ്റവും, അത് അരിക്കർത്തിൽ എങ്ങനെ മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് ഫലിപ്പിക്കാൻ നോക്കുന്നു, ചേർച്ച് ഈസ് ദി ഒബ്ജക്ട് ഓഫ് ക്രൈസ്റ്റ്. അവൻ സ്നേഹിക്കുന്ന കർത്താവ് സഭയെ സ്നേഹിക്കുന്നു. ചേർച്ച് ഈസ് ദി ഓൺലി ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ല വേറെ ഇങ്ങനെ പറഞ്ഞാൽ ഹി ലവ്സ്, മറ്റൊന്നിനെയും